This program was first broadcast on Canterbury's access media station, Plains FM, and was made with the assistance of New Zealand On Air.
It's time now to connect with the Malayali community with Namaste Kerala on Plains FM.
കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ദിസ് ഷോ ഇസ് പ്രൗഡ്ലി സ്പോൺസർഡ് ബൈ വിബിൻ വർഗീസ് ഈസി സ്ട്രീറ്റ് മോർഗേജസ്, ജിബി തോമസ്, റേ വൈറ്റ് മെട്രോ ആൻഡ് ഫേൺലോ.
ഹലോ എവരി വൺ. അപ്പോൾ നമസ്തേ കേരളയുടെ 2024 പുതുവത്സര ആദ്യത്തെ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2024 ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അഗൈൻ ഒരു ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഐ എം ഷുവർ നിങ്ങളെല്ലാവരും ഡിസംബർ ജാനുവരി ആ ഹോളിഡേ ഒക്കെ എൻജോയ് ചെയ്ത് ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് ബാക്ക് ടു വർക്ക്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് ആർ ജെ രേഷു
ആൻഡ്
നിങ്ങളുടെ കൂടുതലുള്ള ആർ ജെ അജയ്. അപ്പം രേഷുവിൻ്റെ ന്യൂ ഇയർ പരിപാടികളൊക്കെ എന്തൊക്കെയായിരുന്നു?
ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.
യെസ്,
ന്യൂ ഇയർ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ക്രിസ്മസ് ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ പറ്റി ഇപ്രാവശ്യം. പുതിയൊരാളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഒരു അഡീഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിലോട്ട്. അപ്പോൾ പുതിയൊരാളുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു.
യെസ്. അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ,
ഉറക്കമില്ലാത്ത രാത്രികൾ അനേകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
അടിപൊളി. പിന്നെ എനിക്കൊന്ന്, നമ്മളെല്ലാവരും ന്യൂ ഇയർ ആകുമ്പോൾ നമ്മളൊരു മെയിൻ സാധനം വരുന്നത് നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. എന്തായിരുന്നു ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ?
അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ ഞാൻ എടുക്കാറില്ലാത്തതാണ്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്താണേലും ഫിറ്റ്നസിലേക്ക് കുറച്ച് തിരിയാന്ന് വിചാരിച്ചു.
എനിക്കൊന്നും അത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള
സാധനം,
ആരും എടുക്കാത്തൊരു ന്യൂ ഇയർ റെസൊല്യൂഷനിലേക്കാണ് രേഷ പോയിരിക്കുന്നത്.
പക്ഷെ ഞാനിതുവരെ എടുത്തിട്ടില്ല, എന്നെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഫിറ്റ്നസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ ഡയറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഡയറ്റും കൂടെ എടുത്താൽ ഞാൻ ആളെ തീർന്നു.
ഓക്കെ, അപ്പോൾ എന്താണ് എക്സസൈസ് ആണ് ഉദ്ദേശിക്കുന്നത്?
എക്സസൈസും
നടക്കുക,
പിന്നെ കുറച്ച് ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്.
ആ, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ജിം മെമ്പർഷിപ്പ് പോകുന്ന ഒരു സമയം ജനുവരി ആയിരിക്കും. എനിക്കൊന്ന് ജനുവരിയിൽ ഒരു ജിമ്മിലും മെമ്പർഷിപ്പിന് ഒരു ഡീലും ഇടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം വെച്ച്
കഴിഞ്ഞാൽ എല്ലാവരും പോയി ജനുവരിയിൽ ജോയിൻ ചെയ്യും. അങ്ങനെ ഞാനും പല ജിമ്മുകൾക്ക് ഇതുപോലെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്.
ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ടോ?
ഇല്ല, ഇപ്രാവശ്യം ന്യൂ ഇയർ റെസൊല്യൂഷനകത്ത് ഈ ഫിറ്റ്നസ് ലെവൽ ഇംപ്രൂവ് ചെയ്യാന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ജിമ്മിൽ പോവുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. ഡയറ്റും ഇല്ല, ഇതിനെക്കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതൊരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് വെച്ചിട്ടില്ല. നോർമലായിട്ട് അങ്ങ് പോകട്ടെ,
എത്രത്തോളം
പോകുമെന്ന് നോക്കാം. അല്ലാതെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത് തടി കുറയ്ക്കാം അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാം, ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല ഇപ്രാവശ്യം. ഇപ്രാവശ്യം എനിക്കൊന്ന് എല്ലാം വരുന്നിടത്ത് വെച്ച് നോക്കാം എന്നുള്ളത് മാത്രമാണ് റെസൊല്യൂഷൻ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, രണ്ടു മൂന്ന് ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് ഒരു കാര്യം നമ്മൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ഞാനും വൈഫും ആഗ്രഹിക്കുന്നതാണ്, ഡൗട്ട്ഫുൾ സൗണ്ട്സ്. യെസ്, മിൽഫോർഡ് സൗണ്ട് പോലെ തന്നെ അതിനേക്കാളും മനോഹരമാണെന്ന് ഒത്തിരി ആൾക്കാർ പറഞ്ഞ ഡൗട്ട്ഫുൾ സൗണ്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. യെസ്, അത് ജനുവരി ആദ്യം തന്നെ അത് നമ്മൾ അതിൻ്റെ അക്കോമഡേഷൻ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ ജൂണിൽ പോകുമെന്ന് ഉറപ്പിച്ചു.
അതാണ് ഫസ്റ്റ് കാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നെൽസൺ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം ഒരു പകുതിയോടുകൂടി.
അടിപൊളി. അങ്ങനെ എനിക്കൊന്ന്, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ സോ ബുക്ക് ചെയ്യുക, പോവുക. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് തീരുമാനിച്ചു. ആൻഡ് ദെൻ അനദർ ട്രിപ്പ് എൻഡ് ഓഫ് ദി ഇയർ, അത് നമ്മൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക എന്നുള്ളതാണ്. പിന്നെ ഫിറ്റ്നസ് ഒബ്വിയസ്ലി ഉണ്ട്, പക്ഷേ അത് ഒരു റെസൊല്യൂഷൻ ആയിട്ടൊന്നും ഇല്ല. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും നടന്നോ നടന്നോ ഇല്ലെങ്കിൽ ഇല്ല. എന്താണെങ്കിലും ജിമ്മിനൊന്നും പൈസ കൊടുക്കാനായിട്ട് ഇപ്രാവശ്യം നമുക്ക് സാമ്പത്തികം ഇല്ല. ജിമ്മിന് അല്ല, ലോക്കൽ ബിസിനസ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജിമ്മിന് ചുമ്മാ പൈസ കൊടുത്തോണ്ടിരിക്കുന്നില്ല. ജിമ്മിൽ പോകാനുള്ള പരിപാടി ഇല്ല. അപ്പോൾ അതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കാണും, എത്രത്തോളം നടക്കുമെന്ന് നമുക്കറിയില്ല.
എനിക്കൊന്ന് നടക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് റെസൊല്യൂഷൻസ് എഴുതി വെക്കുക, എന്നിട്ട് എല്ലാ മാസവും നമ്മൾ എന്തേരെ കവർ ചെയ്തു, അങ്ങനെ ഒരു കാര്യം ചെയ്യുക. പിന്നെ എനിക്കൊന്ന് ഫിറ്റ്നസ്സിന് നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് AIA എന്നുള്ള ഇൻഷുറൻസ് ആണുള്ളതെങ്കിൽ AIA വൈറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു അഡീഷണൽ ഇത് ചെയ്യാവുന്നതാണ്. എന്ത് എനിക്കൊന്നൊരു AIA ഇൻഷുറൻസ് ആണെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് AIA ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ AIA വൈറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് എനിക്കൊന്ന് ഒരു മാസം ഏതാണ്ട് $11 കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഗോളുകൾ തരും, അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വൗച്ചറായിട്ടോ. അപ്പോൾ എൻ്റെ ഒരു കൊളീഗ് വർക്കിലുള്ള ആൾ ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് എൻറോൾ ചെയ്തതാണ്. അപ്പോൾ ആൾ ഇതുവരെ ഒരു $70 അടുത്ത് കൗണ്ട് ഔണ്ട് വൗച്ചർ ഓൾറെഡി കിട്ടി ഒരു മാസം കൊണ്ട്.
അടിപൊളി.
അപ്പോൾ പിന്നെ ആളൊരു ആപ്പിളിൻ്റെ വാച്ചും വാങ്ങിച്ചു. പക്ഷേ അത് ആപ്പിളിൻ്റെ വാച്ച് ഫ്രീ അല്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിളിൻ്റെ വാച്ച് ഒരു 2 ഇയർ മന്ത്ലി പ്ലാനിലിടും. മന്ത്ലി EMI പോലെ. അപ്പോൾ ഒരു $30 $30 $31 എന്തോ വരുള്ളൂ പ്ലസ്. അപ്പം നമ്മൾ അവർ പറയുന്ന ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ആ മാസത്തെ പൈസ അവർ കൊടുക്കും.
അത് കൊള്ളാലോ.
യാ, സോ ബേസിക്കലി 2 ഇയേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ പൈസ പോകില്ല.
യെസ്,
ഫ്രീ ആയിട്ട് നമുക്ക് ആപ്പിളിൻ്റെ വാച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ഔണ്ട് വൗച്ചേഴ്സ്, എയർ പോയിൻറ്റ്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മൂവി വൗച്ചേഴ്സ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ ചെയ്യാം. ഇതുപോലെ എനിക്കൊന്ന് ഇവിടെ നമ്മുടെ മലയാളികളിൽ ഒരാളും ഇത് ചെയ്യുന്നത് ഞാൻ എനിക്കറിയാം. ആള് ഒരുവിധം എല്ലാ ആഴ്ചകളിലും ഇത് ടാർഗറ്റ് മീറ്റ് ചെയ്ത് പോകുന്നത്.
ഞാന്
ഇത് ആക്ച്വലി ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ എനിക്കറിയില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തരാണെന്നുള്ളത്. എനിക്കൊന്ന് പല ഓപ്ഷൻ ഉണ്ട്. സ്റ്റെപ്സ് മാത്രമല്ല, എനിക്കൊന്ന് കുറേ ആൾക്കാർ വരുന്നത് സ്റ്റെപ്സ് ഇത്രയും 12,000 സ്റ്റെപ്സ് നടക്കണം എല്ലാ ദിവസവും, അങ്ങനെയല്ല. ആക്ച്വലി നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്ന് അരമണിക്കൂർ ഒരു ഹാർട്ട് റേറ്റ് ഇത്ര ഇതിന് മുകളിലായിട്ട് അരമണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ മതി ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ പോയിൻറ്സ് അന്നത്തെ ഇതുള്ളൂ, മാക്സിമം പോയിൻസായി. അങ്ങനെ 3-4 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസിലി വീക്ക്ലി പോയിൻറ്സ് അച്ചീവ് ചെയ്യാന്നാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മോട്ടിവേഷനാണ്. നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാശ്
പോകും.
അപ്പോൾ നമ്മളിത് എങ്ങനെയെങ്കിലും അതിലേക്ക് അച്ചീവ് ചെയ്യാം. നമുക്കൊരു ഗോളുള്ളപ്പം എപ്പോഴും അതിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കും. നമുക്ക് ആ ഗോളില്ല, എനിക്ക് അടുത്ത കൊല്ലം തടി കുറയ്ക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഗോളെങ്കിൽ അതിലേക്ക് എത്താൻ
ഇല്ല.
അപ്പം നമ്മൾ ഷോർട്ട് ടൈം എന്താണ്, ഇന്ന് എത്ര സ്റ്റെപ്പ് എടുക്കണം. ഇന്ന് ഞാൻ 10,000 സ്റ്റെപ്പ് എടുക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും, ഞാൻ 6,000 ആയി, ഓക്കെ ഞാൻ പിന്നെ 7,000 ആയി, അങ്ങനെ
അത് ആയിട്ട് നമുക്ക് എത്താൻ പറ്റും.
യെസ്. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. അപ്പം നിങ്ങൾ വൈറ്റാലിറ്റി ഇല്ലെങ്കിൽ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹൈ മോട്ടിവേഷൻ ആകും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ ക്രിസ്മസിൻ്റെയും ക്രിസ്മസിൻ്റെ ഹോളിഡേക്ക് എന്ത് ചെയ്തു എന്നുള്ളതും അങ്ങനെയുള്ള വിശേഷങ്ങളിലേക്കൊക്കെ വരാം. നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ.
നിസ നിസ ഗസ നിനിസ നിനിസ ഗഗസ ലാല 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 ദേവദൂത പാടി സ്നേഹദൂത പാടി ഈയൊലിവിൽ പൂക്കൾ ചൂടിയാടുന്നിലാവി. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു
അഴകാർന്നോരാടകൾ നീതു തന്നു. ആമാടപ്പെട്ടി തുറന്നു തന്നു ആകാശം പൂത്തു.
If you're looking to sell or buy property, കോൺടാക്ട് ജിബി തോമസ് റേവൈറ്റ് മെട്രോ.
അപ്പം വെൽക്കം ബാക്ക്. ഇപ്പം കേട്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിസംബർ ജനുവരി നമ്മുടെ എന്തൊക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ എന്നുള്ളതായിരുന്നു. അർജയ് രേഷുവിന്റെ എന്തൊക്കെയായിരുന്നു പരിപാടികൾ?
ഇത്തവണത്തെ ട്രിപ്പുകൾ ഉണ്ടായിരുന്നു.
യെസ്,
ആദ്യം ട്രിപ്പൊന്നും പോകണമെന്ന് വിചാരിച്ചു, പിന്നെ ഞങ്ങൾ ഒരു ഷോർട്ട് ട്രിപ്പ് പോലെ ഒരു 3 ദിവസം പോയി. അപ്പം തിമിരു, ഒമരു, ഡെനിഡൻ ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാനിലുള്ളത്.
യെസ്,
അപ്പം ഇവിടെ നേരെ സ്ട്രെയിറ്റ് ഡെനിഡൻ വിട്ടു. അവിടെ ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലി ഫ്രണ്ടുണ്ട്, അപ്പോൾ അവിടെ അവരെ മീറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ ബൊട്ടാനിക് ഗാർഡൻസൊക്കെ പോയി കണ്ടു. അവിടെ എനിക്ക് ആരും കാണാൻ എനിക്കറിയില്ല, മിക്കവരും പോയിട്ടുണ്ടോയെന്നും. പക്ഷേ അവിടെ ഒരു ബേർഡ് സാങ്ച്വറി പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ.
അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് പറയുന്ന ഒരു തത്തയുണ്ട്.
ഓ, അതടിപൊളിയാണല്ലോ. അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ. അത് നമ്മൾ ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷ് എന്ത് പറഞ്ഞാലും അത് അതുപോലെ
തിരിച്ചറിയാം. നമ്മൾ ഹലോ, ബൈ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് തിരിച്ചത് റെസ്പോണ്ട് ചെയ്യും.
നമ്മുടെ നാട്ടിൽ പണ്ട് തത്ത പഠിപ്പിക്കില്ലേ, പൂച്ച പൂച്ചാന്ന് പഠിപ്പിക്കില്ലേ,
അതുപോലെ.
ഓക്കെ, നൈസ്. അത് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിലും പോയതായിട്ട് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നല്ല
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അത് വേറൊരു കാർ പാർക്കിംഗ് ഏരിയ, അതായത് ആരും തന്നെ പോകുന്ന വഴിക്കല്ല, കുറച്ചകത്തോട്ട്. ഇപ്പം ഞങ്ങൾക്ക് അവിടെ ആളെ അറിയാവുന്നതുകൊണ്ട് പുള്ളി ഞങ്ങളെ ഡയറക്റ്റ് അവിടെ കൊണ്ട് കാണിച്ചു.
ഓക്കെ ഓക്കെ. അപ്പം ഇത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നെയാണ്?
ഗാർഡനകത്ത് തന്നെയാണ്, പക്ഷേ ഏറ്റവും ടോപ്പിലാണ്.
ഓക്കെ ഓക്കെ ഓക്കെ.
അത് വലിയൊരു ഗാർഡനാണ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ അങ്ങും അത്രയും വലുത് കണ്ടിട്ടില്ല.
ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രൈസ്റ്റസിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനേക്കാളും
വലുതാണ്.
വലുതാണ്. ഓക്കെ.
അത് ഇത് അതൊരു ഒരു കുന്ന്, ഐ മീൻ ഹില്ല് കയറുന്ന പോലെ തന്നെയാണ് ആ ഗാർഡൻ സെറ്റ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു.
ഓക്കെ.
അപ്പം നമുക്ക് മറ്റേ കുറേ ഡക്സും പിന്നെ പീജിയാണ് അതിനെല്ലാം ഫീഡ് ചെയ്യാനും, അങ്ങനെ പിള്ളേരും കൊണ്ടൊക്കെ പോയാൽ അവർക്ക് ഭയങ്കരമായിട്ട്
ഇഷ്ടപ്പെടും. ഓക്കെ.
പിന്നെ നമ്മുടെ സ്റ്റീപ്പസ്റ്റ്.
യെസ്, അത് എനിക്ക് തോന്നുന്നു ഡെനിഡൻ മെയിൻ എല്ലാവരും പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതായിരിക്കും. സ്റ്റീപ്പസ്റ്റ്
അവിടെ പോയി. പിന്നെ അവിടെ എടുത്തു പറയാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് സ്ട്രീറ്റ് ഇങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പുള്ളിക്കാരൻ ഇരിപ്പുണ്ട്. അതായത് നമ്മൾ ഈ സ്ട്രീറ്റ് ക്ലൈംബ് ചെയ്തു എന്ന് പറഞ്ഞ് പുള്ളി
സർട്ടിഫിക്കറ്റ്. ഞാൻ 2 പ്രാവശ്യം 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്, അപ്പൊ ഞാൻ ഇത് കണ്ടിട്ടില്ല.
അവിടത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളുള്ളത് കൊണ്ട് ആള് നമുക്ക് പറഞ്ഞു ഇങ്ങനെ ഒരാൾ മുകളിലോട് ഇരിപ്പുണ്ട്.
ഞങ്ങൾ മുകളിൽ വരെ പോയിട്ടും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. ഞാൻ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി തരാം. അപ്പൊ നമുക്ക് നമ്മുടെ പേര് എഴുതി സർട്ടിഫിക്കറ്റ് തരാം.
സ്ട്രീറ്റ് ക്ലൈംബ് ചെയ്തു.
സോ ഒരു പ്രാവശ്യം ഇവിടെ പോകാനുള്ളതുകൊണ്ട്
ഒരു പ്രാവശ്യം ഇവിടെ പോയി നമുക്ക്
സർട്ടിഫിക്കറ്റ് നമ്മളെ കിട്ടിയാലും വിടില്ല.
അപ്പൊ അങ്ങനെ അപ്പൊ ഡെനിഡൻ ഞങ്ങൾ കറങ്ങിയ ഒരു ദിവസം. പിന്നെ ഞങ്ങള് തിരിച്ച് ഒമരുവാണ് സ്റ്റേ അടിച്ചത്.
ഓക്കെ. ഒമരു എങ്ങനെയുണ്ട്?
ഒമരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം
ചെറിയൊരു സ്ഥലം,
ചെറിയൊരു പ്ലേസ് ആണ്, പക്ഷെ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്സും പിന്നെ സ്റ്റീം പങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം ഭയങ്കരമായിട്ട്.
ഓക്കെ.
ഇപ്പൊ നമ്മളെ പഴയ
റെയിൽവേ,
അതെ, നമ്മുടെ പഴയ സ്റ്റീം റെയിൽവേ, ആ സ്റ്റീം റെയിലാണ്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു അവർ ഒരു 1 ഹവർ ട്രാവൽ തരുന്നുണ്ട് അതിനകത്ത് തന്നെ, സീ ഷോറിൽ കൂടെ തന്നെ.
ഓക്കെ, നമുക്ക് അതിൽ കേറാം.
അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം പോയിട്ടില്ലാത്തവർക്ക് പോയി കാണാനൊരു,
നമ്മൾ ഒമരു ടച്ച് ചെയ്ത് ഡാനിയുടെ ഇഷ്ടമുള്ള പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ഒമരുവിൽ ഒരു സ്റ്റേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ അങ്ങനെ ഒമരു എക്സ്പ്ലോർ ചെയ്തിട്ടില്ല.
യെസ്,
എനിക്കൊന്നും എല്ലാവരും ഒമരു ടച്ച് ചെയ്ത് പോകും, പക്ഷേ ഒമറുവിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകാറില്ല. മെയിൻ റോഡിൽ നമ്മൾ എനിക്കൊന്നും മെക്ഡോണൾസോ അങ്ങനെ എന്തോ ഉണ്ട്, അവിടെ നമ്മൾ പോകും. യെസ്, നമ്മൾ പോകും.
ഇതിപ്പോ ഈ സ്റ്റീം പങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, പഴയ മറ്റേ എന്താ പറഞ്ഞ ചരക്ക് കപ്പൽ, ചരക്ക്
ടിക്കറ്റ്
എടുക്കാനുള്ള കൗണ്ടറും.
ഞാനും അങ്ങനെ കേട്ടിട്ടില്ലാത്ത സംഭവമാണ്.
അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹാർബർ ഉണ്ട്. ഹാർബറിന്റെ അടുത്ത് നമുക്ക് ബ്ലൂ പെൻഗ്വിന്റെ കോളനി കാണാൻ പറ്റും.
ഓക്കെ,
അവിടെ ഇപ്പം നമ്മളിപ്പം ഓൺലൈനായിട്ട് നോക്കിട്ട് പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രിഡ്ജിൽ അവര്
കാണാം.
പക്ഷെ നമുക്ക് അതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല, അവര് ക്ലോസ് ചെയ്തേക്കും. പക്ഷെ അതും നല്ലൊരു എക്സ്പീരിയൻസ്.
അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ടാവും. ചിലപ്പം എല്ലാവരും അത് കണ്ടിട്ടില്ലായിരിക്കും. അപ്പൊ എനിക്കൊന്ന് അങ്ങനെ ഉള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കാതെ നമുക്ക് അത് അങ്ങനെ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഞാൻ ഒമറാമ കീ ക്ലേ ക്ലിഫ്സ് എന്നുള്ളത്, എനിക്ക് ഞാൻ ഇത്ര നാൾ ക്യൂൻസ്റ്റോൺ പോയിട്ടുള്ള ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ സംഭവം ഉണ്ടെന്ന്. പക്ഷെ അത് കാണാൻ വേണ്ടി പോയപ്പോൾ വളരെ മനോഹരമായ സ്ഥലം. അതും നമ്മൾ കൃത്യമായിട്ട് ക്യൂൻസ്റ്റോൺ പോകുന്ന വഴിക്ക് ഒരു 5 മിനിറ്റ്സ് ഡിവിയേഷനേ ഉള്ളൂ ഈ ക്ലിഫ്സിലേക്ക്. ആക്ച്വലി അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സ്റ്റീം ട്രെയിൻ. അതെനിക്കറിയില്ലായിരുന്നു 1 അവർ ഒരു അങ്ങനെ സ്റ്റീം ട്രെയിനിൽ പോകാൻ പറ്റും. പിന്നെ ഈ പെൻഗ്വിൻ കോളനി, അപ്പോൾ ആക്ച്വലി ഒമറു നിൽക്കാൻ പറ്റിയ സ്ഥലമല്ലേ?
അതെ, നിൽക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. നമുക്ക് കാണാൻ കുറച്ചുണ്ട്, കൂടുതലും മറ്റേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും
അങ്ങനെയുള്ള
ഇതൊക്കെയാണ്. വലിയ പള്ളികള്, പിന്നെ പഴയ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഹോൾസിന്റെ കുറെ എക്യുപ്മെന്റ്സ്, അങ്ങനെ
സംഭവമാണ്.
അപ്പൊ അതുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒമറുവിന് നേരെ തിമരു, അത് നേരെ തിരിച്ച് വരാനുള്ള വഴിക്കുന്നു. പക്ഷെ ഈ ഒമറുവിനും തിമരുവിനും ഇടയ്ക്ക് ഇപ്പം ഈ സ്ഥലം മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഔട്ട് ഓഫ് അത് ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റി, അതായത് ഫ്രൂട്ട് പിക്കിംഗ്. എനിക്ക് തോന്നുന്നു ബട്ട്ലേഴ്സ് ഫാം അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു റാസ്ബെറി സ്ട്രോബെറി അങ്ങനെയുള്ള ബെറീസിന്റെ ഒരു
പിക്കിംഗ് ആണ്. ഓക്കേ, അത് എനിക്ക് തോന്നുന്നു ടിമറുവിനും ഒമറുവിനും ഇടയ്ക്കാണ് അല്ലേ? ഓക്കേ ഓക്കേ.
അപ്പൊ ആ ഒരു പ്ലേസ് ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതുണ്ട്. അപ്പൊ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ, അപ്പൊ ഞങ്ങൾ പോയെന്ന് റാസ്ബെറി ഉണ്ടായിരുന്നു, സ്ട്രോബെറി ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മൾ ചൂസ് ചെയ്യണോ?
നമുക്ക് പറിക്കാത്ത
രണ്ടും
പറിക്കാം. പക്ഷെ അത് അവർ വേ ചെയ്തിട്ട് അതിനുള്ള പേയ്മെന്റ് നമ്മൾ കൊടുത്താൽ മതി.
പക്ഷേ
ഭയങ്കരമായിട്ടുള്ള പേയ്മെന്റ് അല്ല, നമുക്ക് ലാഭമാണ്.
പിന്നെ അത് ഫ്രഷ് ഫ്രൂട്ട് അല്ലേ?
അതിലും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അവിടെ നിന്ന്
കഴിക്കുകയും ചെയ്യാം.
നമ്മൾ കഴിച്ച് വയറ് ഫുൾ ആവുമല്ലോ, പിന്നെ നമുക്ക് മിച്ചമുള്ളത് നമുക്ക് പറിച്ചാൽ മതി,
ബാക്കിയുള്ള പൈസ കൊടുത്താൽ നമുക്ക് എൻട്രി ആയിട്ട് എന്തെങ്കിലും പൈസ കൊടുക്കാം.
അങ്ങനെയൊന്നുമില്ല. പിന്നെ മിക്കവാറും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ മറ്റേ റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം എന്തെങ്കിലും നമ്മൾ
വാങ്ങിക്കാം. യെസ് യെസ്.
അപ്പം പിന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കാരണം നമ്മൾ മാക്സിമം കഴിക്കുക.
അതെ, എനിക്ക് തോന്നുന്നു ഇത് ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കും ഞാനും പോകാൻ ഇങ്ങനെ ഇപ്രാവശ്യം ഈ കൊല്ലം ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. ഞാൻ നോക്കി വെച്ചത് ക്രൈസ്റ്റ് തന്നെയാണ്, നമ്മുടെ 528 ജോൺസ് റോഡിൽ. അതെനിക്കൊന്ന് ബ്ലൂബെറി പിക്കിംഗ് ആണ്. അത് ഇപ്പം പോയ രണ്ടുമൂന്ന് പേര് പറഞ്ഞു വന്ന സൂപ്പർ പരിപാടിയാണ്. നമ്മളൊരു പൈസ കൊടുത്താൽ എൻ്റർ ചെയ്യുക, അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ പറിക്കാം. ഇതുപോലെ തന്നെ പറിച്ച് കഴിക്കാം, അവിടെ വെച്ച് കഴിക്കാം.
അത് ആവശ്യത്തിലാണ്.
യെസ്. അപ്പം എനിക്കന്ന് നിങ്ങൾ ഇത് പോയിട്ടില്ലെങ്കിൽ നല്ലൊരു ആക്ടിവിറ്റിയാണ്. എനിക്കന്ന് എസ്പെഷ്യലി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒത്തിരി എൻജോയ്
ചെയ്യും.
നമുക്ക് നമ്മൾ തന്നെ ഫ്രൂട്ട് പിക്ക് ചെയ്യുന്നു, അത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അവിടെ വെച്ച് കഴിക്കുന്നുണ്ട് കുറേ പേര്. പ്ലസ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് അപ്പം തന്നെ വേ ചെയ്ത് വലിയ പൈസ ഇല്ലാതെ ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും.
ഇത് വേണേ നമുക്ക് ഫ്രോസൺ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാം.
യെസ്, അതെനിക്കൊന്ന് ഒരു എനിക്കൊന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പോയ അവർ പറഞ്ഞു അവർ ഫാമിലി ആയിട്ട് പോയത് അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഫാമിലി ആയിട്ട് തന്നെ എൻജോയ് ചെയ്തു. പിന്നെ ഫ്രൂട്ട് കിട്ടി, പിന്നെ ഒരു ആക്ടിവിറ്റി, നല്ലൊരു ആക്ടിവിറ്റിയാണ്. പിന്നെ എനിക്കൊന്ന് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഹെൽത്തിലേക്ക് എത്തിക്കാൻ വേണമെങ്കിൽ, അതായത് നമ്മുടെ ചിലർ റെസൊല്യൂഷൻ ഹെൽത്ത് ആണെങ്കിൽ ഇത് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അതെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ആരും അങ്ങനെ ഒരു മടുപ്പ് തോന്നില്ല. ജിമ്മിൽ പോയി 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ. നമ്മൾ ഈ എന്നാ ഫാമിലി കൂടത്തിൽ എൻജോയ് ചെയ്യുകയും ചെയ്യും, നമ്മൾ കുറേ നടക്കും, കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പം അത് നല്ലതായിരുന്നു. ഓക്കെ, സോ അത് കഴിഞ്ഞ് ടിമറു വന്ന് നിങ്ങൾ?
ഞങ്ങൾ ടിമറു വന്ന് ജസ്റ്റ് ലഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളു, അവിടെ അധികം ഞങ്ങൾ കറങ്ങിയില്ല. പിന്നെ നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.
അടിപൊളി ട്രിപ്പായിരുന്നു.
അപ്പം ആർ ജെ എന്തായിരുന്നു പ്രാവശ്യത്തെ?
എനിക്ക് ഇപ്രാവശ്യം അങ്ങനെയുള്ള പ്രത്യേകമായ ട്രിപ്പുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ചില ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതെനിക്കൊന്ന് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ.
മഞ്ഞളക്കുണ്ട്. ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ദിസ് ഷോ ഇസ് പ്രൗഡ്ലി സ്പോൺസർഡ് ബൈ വിബിൻ വർഗീസ് ഫ്രം ഈസി സ്ട്രീറ്റ് മോർഗേജസ്, യുവർ മോർഗേജ് മെയ്ഡ് ഈസി.
അപ്പൊ നല്ല ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ആർ ജെ എജയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്.
എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തത് ഈ ഡിസംബർ ജനുവരി ചെയ്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ ഈ അവധിക്ക് ഒന്നും ചെയ്തില്ല. അതാണ് ഏറ്റവും എക്സൈറ്റിംഗ്, അതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഓടി നടന്നില്ല, എന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്തതായിട്ട് തോന്നി. കാരണം നമ്മൾ ക്രിസ്മസും ന്യൂഇയറും ഒക്കെ, ക്രിസ്മസും അതിൻ്റെ തലേദിവസം അങ്ങനെയൊക്കെ ഫാമിലിയുടെ കൂട്ടത്തിൽ, ടെൻസിൻ്റെ ഫാമിലി അവരുടെ കൂട്ടത്തിൽ ഫുൾ ഡേ സ്പെൻഡ് ചെയ്തു, ഡിന്നർ ലഞ്ച് അങ്ങനെയൊക്കെ.
അപ്പോൾ ഇത്തവണ ഒരു ഫാമിലി മാൻ ആയിരുന്നു.
യെസ്, അപ്പോൾ ഒരു ഫുൾ ടൈം ക്യാച്ചപ്പ് അങ്ങനെ. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ആയിരുന്നു കുറച്ച് കുറച്ച് ഡിന്നറുകൾ, അങ്ങനെ ക്യാച്ചപ്പുകൾ, അങ്ങനെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കുറച്ച് ഏറെ ടൈം അങ്ങനെ ക്യാച്ചപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് വന്നത് മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മളെല്ലാ പ്രാവശ്യം ഇവിടെയൊക്കെ ട്രിപ്പൊക്കെ പോകുന്നതിന് പകരം ഇപ്രാവശ്യം അങ്ങനെയാക്കി. പിന്നെ കുത്തിയിരുന്ന്, പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെടുത്തി ചുമ്മാ ഇരുന്നു, കിടന്നുറങ്ങി, ഒരു 10 മണി വരെ കിടന്നുറങ്ങി. പിന്നെ നെറ്റ്ഫ്ലിക്സ്, പ്രൈം, മനോരമ മാക്സ്, സോണി ലൈവ്, അങ്ങനെയുള്ളതെല്ലാം എടുത്തു വെച്ച് അതിനകത്ത് കാണാൻ പറ്റുന്ന പോലെ സിനിമകൾ, ഡോക്യുമെന്ററീസ് ഒക്കെ ഇരുന്ന് അങ്ങ് കണ്ട്
അടിപൊളി. ആ ഡോക്യുമെന്ററിയുടെ കാര്യം പറഞ്ഞ പ്രവർത്തകൻ നമ്മുടെ കറിയൻ സൈനൈഡ്,
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കറിയൻ സൈനൈഡ് വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു,
കണ്ടിട്ടുണ്ടാവും. പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ രാത്രിയിലൊക്കെയാ കാണുന്നെങ്കിൽ കുറച്ച് നമ്മളത് ഹോണ്ടിയും, അതായത് ഒരു പ്രത്യേക ഫീൽ അത് കാണാൻ, ജസ്റ്റ് കാണാത്തവർ കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും.
യെസ്, ഓ എനിക്ക് അതെനിക്കൊന്നൊരു ഇതിപ്പം ഒറിജിനലായിട്ട് നടന്ന കാര്യമായതുകൊണ്ട് ഇത് നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ ചിന്തിക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരാൾ കഥയായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇങ്ങനെ ഒന്നും നടക്കില്ല, ഇത്ര കൊല്ലം ഇത്ര ആൾക്കാർ ഇങ്ങനെ ലൈക്ക് അങ്ങനെ കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നു. ആൻഡ് പക്ഷെ നമുക്കിപ്പോൾ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഇത് സ്റ്റിൽ കോടതിയിൽ ആൾ ശിക്ഷിച്ചിട്ടില്ല. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു എനിക്ക് മനസ്സിലായത് ആ ഡോക്യുമെൻ്ററിക്കകത്ത് ബേസിക്കലി ഇതുവരെ പുറത്തുള്ള ഇൻഫർമേഷൻ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് അത് ഡോക്യുമെൻ്ററി ആക്കി എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്തൊരു ഫുൾ കഥ സത്യം പറഞ്ഞാൽ അവർ തന്നെ ഏകദേശമൊക്കെ പറഞ്ഞു വെക്കുന്നല്ലാതെ ഇതിനൊക്കെ കൃത്യമായ തെളിവുകളോ അതൊക്കെ ഇനി കോടതിയിൽ അവരെ ശിക്ഷിക്കോ ഇല്ലോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന കാലത്ത് കണ്ടറിയാം.
പക്ഷേ എന്നാലും അവരുടെ ആ ഒരു മെന്റാലിറ്റി,
യെസ്, അവർ ചെയ്താണെങ്കിൽ സമ്മതിക്കണം. കാരണം ഇത്രയും നാൾ
പ്ലാൻ ചെയ്തു എക്സിക്യൂട്ട് ചെയ്യാൻ
പിന്നെ എനിക്കൊന്നൊരു പിന്നെ എനിക്ക് മനസ്സിലാകാത്തത് അവർ കോളേജ് പ്രൊഫസറാന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇത്രയും വർഷം, അതായത് 10-18 വർഷം അവർ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞ്, പക്ഷെ അല്ല അങ്ങനെ. അപ്പം അവരവിടെ പോയി ജോലിക്ക് എങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ, ലൈക്ക് അത്രയും വർഷം അത് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നടത്തണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ്
സ്റ്റോറി അവർ
യെസ് കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാൻ അവർക്കൊരു അറസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും സാധാരണ ഒരാളാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് റിമോർസ് കാണിക്കില്ലേ ആൾക്കൊരു ആൾക്കൊരു അതെ ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസവും ആളുടെ മുഖഭാഗത്തിൽ നിന്ന് വന്നില്ല. സോ അറിയില്ല ഇനി അതിന്റെ കേസ് മുമ്പോട്ട് പോകും. ഇപ്പം ആൾ അവരുടെ റിമാൻഡിലാണ്. പക്ഷേ ഇനി എങ്ങോട്ട് പോകുന്നു നമുക്കറിയില്ല, അത് കോടതിയുടെ വിധി എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. പിന്നെ അത്യാവശ്യം ഇവിടെ വന്ന ഒരുവിധം മൂവീസ് എല്ലാം തിയേറ്ററിലും നമ്മൾ പോയി കണ്ടു,
അതിനകത്ത്
നേര് പോയി കണ്ടു. യെസ്, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് അടുത്ത സെഷനിൽ പറയാം. നേര് കണ്ടത് എൻ്റെ ഒരു അനുഭവം പറയാം. നേര് തിയേറ്ററിൽ പോയി കണ്ടു. പിന്നെ ആക്ച്വലി ഇപ്പം ഈ ഇടയ്ക്ക് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട ഒരു മൂവി, അത് ഇംഗ്ലീഷ് മോഡാണ്, നമ്മുടെ പിള്ളേരുടെ സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി അക്കുമാൻ പോയി കണ്ടു. പക്ഷെ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോർത്ത്ലൻഡ്സിലാണ് കണ്ടത്. നോർത്ത്ലൻഡ്സിൽ ആക്ച്വലി ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു ഒരു ബെഡ് വന്നിട്ടുണ്ട്, ഡേ ബെഡ്. അപ്പം നമ്മൾ അതാണ് എടുത്തത്. അപ്പം എനിക്കൊന്നാ ആ തിയേറ്ററിൽ, ആ സിനിമാസിൽ ഒരു കുറച്ച് സീറ്റുകൾ, ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് ഡി ബോക്സ്, ആ സീറ്റുകൾ അനങ്ങും മൂവിയുടെ അനുസരിച്ച്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന മോഷനൊക്കെ ഉള്ള ഒരു സീറ്റ്, അത് ഒരു ഓപ്ഷൻ. പിന്നെ ഉള്ളത് ഡേ ബെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ഡേ ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും മുമ്പിൽ സീറ്റുകൾക്ക് ഏറ്റവും ഫ്രണ്ട് തന്നെയാണ്, അതായത് നമ്മുടെ സാധാരണ സീറ്റുകൾ ഫസ്റ്റ് റോ വരെയില്ലേ, ഫസ്റ്റ് റോ കഴിഞ്ഞിട്ട് ഒരു ബെഡാണ്. പക്ഷെ അത് അവിടെ ഇരുന്ന് സിനിമ കാണാൻ അത്ര ഈസി ആയിരിക്കില്ല. പക്ഷേ ഞങ്ങൾ 3 പേരാണ് പോയത്, ഒരു ബെഡ് 3 പേർക്കാണ്, 3 സീറ്റിംഗ് പോലെയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു കിങ് സൈസ് ബെഡിനേക്കാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല സുഖമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ആ ഒരു ഹെഡ് ബോർഡിൽ തല വെച്ച് കുറച്ച് നേരം ഇരുന്ന് നോക്കി, അപ്പോഴും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും സുഖം അവിടെ നമ്മൾ സാധാരണ ബെഡിൽ കിടക്കുന്ന പോലെ ഫ്ലാറ്റായിട്ട് തലവണ്ണ വെച്ച് കിടന്നു കഴിഞ്ഞാൽ
സുഖമായിട്ട്.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ല പുതപ്പൊക്കെ കൊണ്ടുപോകുക.
ഒരു
കാരണം ഞങ്ങൾ നമ്മളതിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു നമ്മൾ വണ്ടിയിൽ ഇട്ടിരിക്കുന്ന ഒരു ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു, അത് ആ ഒരു പുതപ്പ് പോലത്തെ സംഭവം ആ ടിൻസ് എടുത്തിരുന്നു. പക്ഷേ നമ്മുടെ അപ്പുറത്ത് ഒരു കൂട്ടർ വന്നിട്ടുണ്ടെന്ന്, അവർ ഫുൾ കിറ്റായിട്ടാണ് വന്നത്. അവർ ഫുൾ നല്ല കോസി ആയിട്ടുള്ള നല്ല ഡ്യൂവേ പോലത്തെ സംഭവമൊക്കെ കൊടുത്ത് നല്ല,
യെസ്
അവർ നല്ല കംഫി ആയിട്ട് അവിടെ കിടന്ന് നല്ല എൻജോയ് ചെയ്ത് സിനിമ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സുഖമാണ് കിടന്ന് ഫുൾ കിടന്ന് സിനിമ കാണാം. അപ്പോൾ ഒരു വൺ ടൈം ഡെഫിനറ്റ്ലി എൻജോയബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ എനിക്ക് തന്നെ ഹോയ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ ആ ഹോയ്സ് വി ഐ പി കാർഡ് എടുക്കുവാണെങ്കിൽ ടിക്കറ്റ്സിന് എല്ലാം ചീപ്പറാണ്, ഫുഡും ചീപ്പറാണ്. അപ്പം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ മേ ബി വൺ ടൈം ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. പിള്ളേരൊക്കെ ആയിട്ട് പോയാലും നല്ല സുഖമായിട്ട് ബെഡിൽ കിടക്കാം. നമുക്കിപ്പം പിള്ളേരൊന്നും എടുത്തോണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അവർക്കൊക്കെ ബെഡിൽ കിടക്കാം.
സോ
ഉറങ്ങുവാണെങ്കിൽ അവരവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും. പിന്നെ മുകളിലോട്ട് നോക്കിയിരിക്കുന്ന അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല, കിടന്ന് സുഖമായിട്ട് കാണാം. സോ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാന്നാണ്. യെസ്, അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ, അതായത് മൂവി കാണുക. പിന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഓടി ഓടി എപ്പോഴും ഓടുന്നതിനേക്കാളും നല്ലത് ഒരു കുറച്ച് റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു.
കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ദിസ് ഷോ ഈസ് സ്പോൺസർഡ് ബൈ ഫേൺലോ. ദി ടീം ഹാവ് യു കവർഡ് വിത്ത് ഓണസ്റ്റി, ഇന്റഗ്രിറ്റി ആൻഡ് എക്സ്പീരിയൻസ്.
ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിനി കുറച്ച് മൂവി റിവ്യൂ ആണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഇനി നമുക്കറിയാം ഇവിടെ ഇഷ്ടംപോലെ മൂവീസ് ഹോയ്സിൽ വരുന്നുണ്ട്, പിന്നെ ഒ ടി ടിയിലാണെങ്കിലും ഇഷ്ടംപോലെ മൂവീസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒത്തിരി ഒ ടി ടി പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പോൾ ഈയിടെ കണ്ട ഏത് മൂവിയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്?
അപ്പം നമുക്കിവിടെ റീസെൻ്റ്ലി നേര് വന്നിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ, അപ്പം അത് ഞാൻ പോയി കണ്ടിരുന്നു. പക്ഷെ എല്ലാവരും കൊടുത്തത്ര ഹൈപ്പ് ആ ഫിലിമിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയം കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്.
അതെ അതെ, എനിക്കും അങ്ങനെ ഒരു അതായത് ഒരു കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. അല്ലാതെ നമുക്കിപ്പോൾ ദൃശ്യമോ അല്ലെങ്കിൽ അവരുടെ ആളുടെ ഒരു പടമായിട്ട് അങ്ങനെ ഒരു ത്രില്ലർ ഭയങ്കരമായ ട്വിസ്റ്റുകളോ അങ്ങനെ ഒരു ഭയങ്കര റിവീലിംഗ് സംഭവം അങ്ങനെ ഒന്നുമില്ല.
ഞാൻ അതുപോലെ ഫേസ്ബുക്കിൽ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, അതായത് പുള്ളിയുടെ കംബാക്ക് ആണ്. പക്ഷെ പുള്ളിയുടെ നോർമൽ അഭിനയം എനിക്ക് അത്രേ തോന്നിയുള്ളൂ
കേട്ടോ. യെസ്, അങ്ങനെ കംബാക്ക് എന്നൊന്നും പറയാനുള്ള ഒരു പടവും അങ്ങനെ ഒരു പടവും ഒന്നുമില്ല. പിന്നെ മോഹൻലാൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പടം അങ്ങനെ ഭയങ്കരമായിട്ട് മോഹൻലാലിനെ അങ്ങനെ എടുത്തു കാണിക്കാനോ അങ്ങനെ ഒരു പടം ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ
എന്ന് പറയാം.
വാച്ചബിൾ, യെസ് വാച്ചബിൾ മൂവിയാണ്. അല്ല ഭയങ്കര ഒരു ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ് മോഹൻലാൽ അങ്ങനെയൊക്കെ വന്നു
കഴിഞ്ഞപ്പോൾ
ഇതിനകത്ത് ആള് ആദ്യമേ തന്നെ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ തൊട്ട് അറിയാം എന്താണ് ക്രൈം നടന്നത്, ഇതൊരു കോർട്ട് റൂം ഡ്രാമ. പിന്നെ ആൾ പറഞ്ഞിരുന്നു കോർട്ട് റൂമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കോർട്ട് റൂം റൺ ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷെ അതെനിക്കറിയില്ല, കോർട്ട് റൂമിലൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കോർട്ട് റൂമിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ക്വസ്റ്റ്യനിങ് അപ്പം അതിൻ്റെ ആൻസർ പ്രോംപ്റ്റ് ചെയ്യാൻ നോക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ശരിക്കും കോർട്ട് റൂമിൽ അങ്ങനെ നടക്കുന്നതാണോ. പക്ഷേ ഇത് 100% കോർട്ട് റൂം നമുക്ക് മൂവിയിൽ കാണിക്കാൻ പറ്റില്ല, അപ്പോൾ കുറേ ബോറായി പോയില്ലേ കോർട്ട് റൂമിലെ കാര്യങ്ങൾ അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ. സോ കുഴപ്പമില്ലാത്തൊരു പടം എന്നെനിക്ക് തോന്നി. തിയേറ്ററിൽ പോയി കാണാൻ അല്ലെങ്കിൽ ഒ ടി ടി വന്നാലും കണ്ടാലും വലിയ കുഴപ്പമില്ലാത്തൊരു പടം, അങ്ങനെ ഒരു പടം. പിന്നെ ഏതാണ്, പിന്നെ എനിക്ക് തോന്നുന്നു ഈയിടെ ഒ ടി ടിയിൽ വരുന്ന പടങ്ങളെല്ലാം ഒരുവിധം ശോകമാണെന്ന് പറയേണ്ടി വരും. കാരണം ഈയിടെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ കണ്ടു, അച്ഛൻ ഒരു വാഴ വെച്ചിരുന്നു,
അതെ
സിനിമ പേര് വന്നു, അത് എനിക്ക് മണിയമ്പിള്ളി രാജന്റെ മകൻ. പക്ഷെ അതൊക്കെ കുറച്ച് കണ്ടിരിക്കാൻ, സാധാരണ മൂവീസ് ഒക്കെ കണ്ടിരിക്കാൻ എന്ന് പറയും, പക്ഷെ ഇത് അത്ര അങ്ങോട്ട് കണ്ടിരിക്കാൻ പറ്റിയ മൂവിയല്ല, അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് മൂവി ഒന്നും അല്ല. നഷ്ടമൊന്നുമില്ല, കണ്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. അതെ അതെ, അതുപോലെ വേറൊരു മൂവി കണ്ടു, അടി എന്ന് പറഞ്ഞൊരു മൂവി നമ്മുടെ ഷൈൻ ടോം ചാക്കോടെ, അതും ശോകമാണ്. ഞാൻ ആക്ച്വലി കുറച്ച് പ്രതീക്ഷിച്ചിരുന്നു അടി, ആ പേരും ഇത് കണ്ടു കഴിഞ്ഞപ്പം. പക്ഷെ അതും ഇല്ല ഇല്ല, ഒന്നുമില്ല. ആ പടം എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ ഈ പടം. പിന്നെ എനിക്ക് തോന്നുന്നു ചില ഭയങ്കര വളിപ്പടങ്ങൾ കാണാൻ എനിക്കിഷ്ടമാണ്, കാരണം ഇത് ചിലരുടെ അഭിനയവും ലൈക്ക് അഭിനയിക്കാൻ അറിയാവുന്നവർ അഭിനയിക്കുന്നതും അഭിനയിക്കാൻ അറിയത്തില്ലാത്തവർ അഭിനയിക്കാൻ ശ്രമിക്കുന്നതും
കോമഡി
പോലെ കാണാം, അങ്ങനെ വേണമെങ്കിലും കാണാം. പിന്നെ എനിക്ക് നമുക്ക് അതൊക്കെയാണ് വന്ന മൂവീസ്. പിന്നെ ഏതാ പുതിയ പടങ്ങൾ വേറെ എന്തെങ്കിലും
കണ്ടതൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമില് ഈ മാസം ഈ മന്തില് ഒരു ഫിലിം വരുന്നുണ്ട്, അപ്പൊ എനിക്കത് ഭയങ്കര പ്രൗഡ് മൊമെന്റ്. അതായത് എന്റെ കൂടെ പഠിച്ച എന്റെ കോളേജ് മേറ്റ് ആണ് അതിന്റെ ഡയറക്ടർ,
ഡയറക്ടറിന്റെ കൂടുതൽ പഠിച്ചിട്ടുണ്ട്.
പുള്ളി രക്ഷപ്പെട്ടു
കോളേജ് പഠിച്ചു പറയാം.
പിന്നെ ഇനിയിപ്പം വേണമെങ്കിൽ ഞാൻ അവസരം ചോദിച്ചു
പോയേക്കാം.
അപ്പൊ ഫിലിപ്സ് എന്ന് പറഞ്ഞ മൂവി, ആൽഫ്രഡ് കുര്യന്റെ.
ഓ നൈസ്. അപ്പോൾ അത് ആക്ച്വലി നല്ല ഒരു റിവ്യൂ അഭിപ്രായം നാട്ടിൽ കേട്ട മൂവിയാണ്. അതെനിക്കൊന്നും ഇവിടെ തിയേറ്ററിൽ വന്നില്ല, പക്ഷേ അത് ഞാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു മൂവിയാണ്. കാരണം എനിക്കൊന്നും ഒത്തിരി നല്ല റിവ്യൂ ആയിരുന്നു അതിനെക്കുറിച്ച്. അത്യാവശ്യം നല്ലൊരു ഫാമിലി പടം എന്നുള്ള പോലെ പറഞ്ഞ മൂവിയാണ്.
അതുപോലെ തന്നെ അവൻ ആൽഫ്രഡ് തന്നെയായിരുന്നു ഹെലൻ എന്ന് പറഞ്ഞ മൂവിയും ചെയ്തിരുന്നത്.
ഓ അതാളുടെ മൂവി ആയിരുന്നു.
അതെ, ആളുടെ ആദ്യത്തെ ഫിലിം ആയിരുന്നു അത്.
ഓക്കെ നൈസ്. ആ ഹെലനും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കണക്ട് ചെയ്ത പടമാണ് ഈ പക്ഷെ ഫിലിപ്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്, ഈയിടെ വന്നതിൽ അത്യാവശ്യം നല്ല പടം എന്നുള്ളതാണ്.
മുകേഷിന് നല്ല പറ്റിയൊരു റോളായിരുന്നാണ്. ഓക്കെ, സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒ ടി ടി വന്ന് കാണാനായിട്ട്.
അതെനിക്ക് മനോരമ മാക്സിലാണ് വരുന്നത്. ഈ 25th
ഈ മാസം അവസാനമാണ്.
അപ്പൊ ജനുവരി അവസാനം അത് പടമുണ്ട്. എനിക്കൊന്ന് മനോരമാക്സിൽ വേറെ ഒരു പടം കൂടെ വരുന്നുണ്ട്, മൺറോ തുരുത്ത് എന്ന് പറഞ്ഞ, അതിനെക്കുറിച്ച് എനിക്ക് കൃത്യം അറിയില്ല. ഐ തിങ്ക് ഇന്ദ്രൻസ് ആണ്. പക്ഷേ ഇന്ദ്രൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഉടൽ എന്ന് പറഞ്ഞൊരു മൂവി വന്നിട്ടുണ്ട്, അത് കണ്ടു. അത് എനിക്കൊന്ന് സൈന പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലുണ്ട്. ആക്ച്വലി കുഴപ്പമില്ലാത്തൊരു പടമാണ് ഈ സൈന പ്ലേയും. എനിക്കൊന്ന് ഭയങ്കര എക്സ്പെൻസീവ് അല്ല. ഐ തിങ്ക് 6 months അതറൗണ്ട് $13 $14 6 months നമുക്ക് $3 $7 $1 ആൻഡ് $4.99 ന്യൂസിലാൻഡ് ഡോളർ അങ്ങനെയൊക്കെ ഉള്ളു.
അപ്പം
നമുക്ക് കുറച്ച് പടങ്ങൾ നമുക്ക് കാണണമെങ്കിൽ കുറച്ച് എനിക്കൊന്ന് വെബ് സീരീസുകളുണ്ടായിരുന്നു ചെറുതായിട്ടുള്ള. പിന്നെ കുറച്ച് നമ്മളങ്ങനെ ഒത്തിരി കേട്ടിട്ടില്ലാത്ത, എന്നാൽ നമുക്ക് സമയം ഒത്തിരി ഉള്ളപ്പോൾ കണ്ടിരിക്കാൻ പറ്റിയ പടങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മേ ബി 3 months സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പടങ്ങൾ അതിനകത്ത് നിന്ന് കണ്ട് പോകാവുന്നതുണ്ട്. ഉടൽ കുറച്ചൊരു എന്താ ഒരു കുറച്ചൊരു ഭീകര പടം എന്ന് പറയാം. അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു
ഹൊറർ
ഒരു ചെറിയ ഹൊറർ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പ്രേതം അങ്ങനത്തെ സെറ്റപ്പ് അല്ല,
ഡാർക്കാണോ അതിന്റെ തീം.
അതായത് ഒരു ഒരു അപ്പാപ്പൻ ഒരു സർവൈവൽ സെറ്റപ്പാണ്. അതായത് അപ്പാപ്പൻ അമ്മാമ അതിനൊന്നും അധികം ആൾക്കാരില്ല. ധ്യാൻ ശ്രീനിവാസൻ
ചെറിയൊരു
അവിഹിതം, അത് കഴിഞ്ഞ് പിന്നെ ആ നൈറ്റിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, എങ്ങനെ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, ആരൊക്കെ എന്തൊക്കെയാണ്, അതങ്ങനെയുള്ള സംഭവം. പക്ഷെ കുഴപ്പമില്ല, ആക്ച്വലി ഒരു വർഷം കണ്ടിരിക്കാനുള്ള ഒരു പടം എന്ന് പറയാം. കുറച്ച് ബ്ലഡും അതൊക്കെയുള്ള പടമാണ് അതും, വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ ഈ ഫിലിപ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് 25th അടുത്ത ആഴ്ച ഇവിടെ ഹോയിറ്റ്സിൽ ഒ ടി ടി അല്ല, ഇനി ഹോയിറ്റ്സിൽ നമ്മുടെ ഒരു മച്ച് വെയ്റ്റഡ് മൂവി വരുന്നുണ്ട്, മലൈക്കോട്ടെ വലിബൻ, നമ്മുടെ മോഹൻലാൽ. അതിലറിയാം മോഹൻലാൽ തിരിച്ചു വരവാണെന്ന്, തിരിച്ചു വരവാണെന്ന്. അത് മോഹൻലാലും പിന്നെ ഒബിയസ്ലി ലിജോ ജോസ് പെല്ലശ്ശേരി മെയിൻ ആയിട്ടുള്ള പേര്, അതാണ് ലിജോ ജോസ് പെല്ലശ്ശേരി. അപ്പോൾ ആളുടെ പടം ഡിഫറെൻ്റ് സെറ്റപ്പിലുള്ള മൂവിയാണ്. അപ്പം
ഇതുവരെ അങ്ങനെയാണ്.
അതെ അതെ, നമുക്ക് രണ്ടു വർഷം കണ്ടാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാ ഇനി പുള്ളി ഉദ്ദേശിച്ച കഥയാണോ ഇനി എല്ലാവരും ഉദ്ദേശിച്ച കാര്യത്തില്ല. നാലുപേരും കണ്ടു കഴിഞ്ഞാൽ നാല് കഥകൾ ചിലപ്പോൾ കിട്ടാം, അങ്ങനെ ഒരു പടം. സോ അതും ആക്ച്വലി ഒരു ഇതെല്ലാം കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. സോ അത് 25th ഹോയിറ്റ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റുകൾ നോക്കുക, ഹോയിറ്റ്സിൽ അത് ടിക്കറ്റ് സെയിൽ അവൈലബിൾ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഹോയിറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാനാണ്. അപ്പോൾ അതൊക്കെയാണ് മൂവി ഇനി വരാനുള്ളതും.
അതെ, കണ്ടതും വരാനുള്ളതും.
പക്ഷേ 2024 കുറച്ച് നല്ല മൂവികൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ എംബ്രാൻ,
അത് എക്സ്പെക്ട് ചെയ്തിരിക്കാം.
യെസ്, പിന്നെ എനിക്ക് വന്ന കത്തനാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രെയിലർ കണ്ടിട്ട്, ആ ട്രെയിലർ പോലെയാണ് ആ പടമെങ്കിൽ
അനുഷ്കയാണെന്ന് തോന്നുന്നത്.
യെസ് കള്ളിയങ്കാട്ട് നീലി. യെസ്, അതിന്റെ ട്രെയിലർ കണ്ടിട്ട് അത് ഒരു ബോളിവുഡ് സ്റ്റൈൽ ഹോളിവുഡ് സ്റ്റൈൽ പടമായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ അതുപോലെയൊക്കെയാണ് അതിന്റെ ഗ്രാഫിക്സും സെറ്റിങ്ങും മൊത്തം പടത്തിനെങ്കിൽ, അത് കഴിഞ്ഞ് ട്രെയിലർ മാത്രം ഇങ്ങനെയും പടം വരുമ്പം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണ് ആ പടം വരുന്നതെങ്കിൽ സൂപ്പർ ആയിരിക്കും,
നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
യെസ്, 2024 സൂപ്പർ കുറെ മൂവീസ് വരട്ടെ, വരുന്ന എല്ലാ മൂവീസും അത്യാവശ്യം വിജയിച്ചു പോട്ടെ, കുറെ അടിപൊളി മൂവീസ് വരട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം, കാതോർത്തിരിക്കാം.
നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? എങ്കിൽ കോൺടാക്ട് ജിബി തോമസ്, റേവായ്.
ഹലോ, അപ്പൊ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ നമസ്തേ കേരളയുടെ ഒരു
കോമ്പറ്റീഷൻ
ഉണ്ടായിരുന്നു. അപ്പം ക്രിസ്മസ്,
യെസ്, ക്രിസ്മസ് തീം ഫോട്ടോസ്. അപ്പൊ എനിക്ക് ഫോട്ടോസ് ഇട്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്.
താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് രണ്ട് വിന്നേഴ്സിനെ
കണ്ടിട്ടുണ്ട്. അപ്പം സോ ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അജിൻ സാം ടൈറ്റസ്.
വെരി ഗുഡ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് അജിൻ.
യെസ്.
പിന്നെ സെക്കൻഡ് വന്നിരിക്കുന്നത് ലിപ്സിയ മേരി ബേസിൽ എന്ന് പറഞ്ഞ ആളാണ്.
യെസ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും രണ്ടുപേർക്കും ഗിഫ്റ്റ് വാച്ചസ് വിൽ ബി ഓൺ ദ വേ. സോ വിൽ കോൺടാക്ട് യു, എന്നിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഗിഫ്റ്റ് വാച്ചസ് കളക്ട് ചെയ്യാനുള്ളത് ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും.
അപ്പം കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്.
യെസ്. പിന്നെ എനിക്കൊന്ന് ഇട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഇനിയും കോമ്പറ്റീഷൻസ്, ഇപ്രാവശ്യം എനിക്കൊന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സി കെയിൽ നടക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ
ഒത്തിരി
കോമ്പറ്റീഷൻസും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് നമസ്തേക്കേരള, നമ്മൾ മെയിനായിട്ട് ഇപ്രാവശ്യം നമ്മളൊരു കോമ്പറ്റീഷൻ ചെയ്തു. നമ്മളെ സി കെയുടെ ക്രിസ്മസ് പരിപാടിക്ക് നമ്മൾ ഒത്തിരി അങ്ങനെ ഒരു ഇവൻറ്റ് ചെയ്തു. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഗിഫ്റ്റുകളും ഇതൊക്കെ കൊടുക്കാൻ പറ്റി. സോ നമ്മൾ ഇപ്രാവശ്യം ഇനി ഈ 2024 ഒബിയസ്ലി നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. ഇനി നല്ല നല്ല കോമ്പറ്റീഷൻസ് ഇനിയും വരുന്നതായിരിക്കും.
നിങ്ങളുടെ എല്ലാ പാർട്ടിസിപ്പേഷനും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
യെസ്. പിന്നെ എന്താണ് വേറെ വാർത്തകൾ
പറയാനായിട്ട്? ഇപ്പം നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, അപ്പം ഈ January 26th നമ്മുടെ റിപ്പബ്ലിക് ഡേ.
യെസ്. എനിക്കൊന്ന് ഇവിടെ വലിയ വലിയ സെലിബ്രേഷൻസ് ഇല്ലെങ്കിലും ഇവിടെ നോർമലി ഒരു ഫ്ലൈ ഹോസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ബേസിക്കലി നമ്മൾ റിപ്പബ്ലിക് ഡേ നമ്മുടെ വീടുകളിൽ ആഘോഷിക്കുക.
അതെ, നമ്മളൊന്ന് ഓർക്കുക, നമ്മുടെ രാജ്യത്തിനെ ഒന്ന് സ്മരിക്കുക.
യെസ്, കറക്റ്റ്. പിന്നെ നമ്മൾ വരാനുള്ളത്, എനിക്കൊന്ന് ഇപ്പം ഓൾറെഡി ഫെബ്രുവരി ആയി. ഈ ഫെബ്രുവരി ഇയർ ഒരു സ്പെഷ്യൽ ഇയർ ആണ്.
ഫെബ്രുവരി മാത്രമല്ല, നമുക്ക് ഈ ഫുൾ ഇയർ എന്ന് പറയുന്നത് ലീപ് ഇയർ ആണ്.
യെസ്, അതിന്റെ അർത്ഥം 29 days
ഉണ്ട്.
യെസ്. അപ്പോൾ ഈ പ്രസന്റ് ഫെബ്രുവരി 29th ഉണ്ട്.
എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു ദിവസം തന്നിരുന്നു, എന്താച്ചാ ചെയ്തോ?
അപ്പോൾ ഒരു എക്സ്ട്രാ ഡേ ഉണ്ട്. അപ്പോൾ യെസ്, നമുക്കൊരു എക്സ്ട്രാ ഡേ ഈ ഇയറിൽ കിട്ടിയിരിക്കുകയാണ്, ലീപ് ഇയർ. പിന്നെ നമുക്ക് എന്താണ്, ഇപ്പം എനിക്കൊന്ന് ഏകദേശം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ന്യൂസ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ? എല്ലാരും വർക്കിലൊക്കെ ബിസിയായി, തിരിച്ച് ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വർക്കിലേക്കൊക്കെ കയറി,
അതിന്റെ ഹാങ് ഓവർ ഒക്കെ എല്ലാവർക്കും മാറി വരുന്നേ ഉള്ളൂ.
യെസ്.
എനിക്ക് ഞങ്ങളുടെ ഓഫീസിൽ പകുതി പേരും തിരിച്ച് വന്നിട്ടില്ല. ഇനിയിപ്പോ അടുത്ത ആഴ്ച തൊട്ട് ഫുള്ളി പാക്ക്ഡ് ആയി.
മിക്കവാറും ഇവിടുത്തെ ഒരു ഓഫീസസ് ഒക്കെ ഒരു 15th തൊട്ടാണ് നോർമലി, അതായത് ഈ ആഴ്ച തൊട്ടാണ്, ഇനി അടുത്ത ആഴ്ച തൊട്ടാണ് ഒരു 15th തൊട്ട് തിരിച്ചു വന്ന് തുടങ്ങും. ഇപ്പം 17th, ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് ഫുൾ ഓൺ ബാക്ക് ടു വെരി നോർമൽ.
ഓർത്തത് ഞാൻ, നമ്മൾ ഒരു കാര്യം വിട്ടുപോയി.
യെസ്.
നമുക്ക് ലീവ് എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് വീക്കെൻഡ് വരുന്നുണ്ട്.
യെസ്. അതിപ്പോ എനിക്കൊന്ന്, നമ്മൾ ഓർത്തിരിപ്പില്ലെങ്കിൽ നമ്മൾ, എനിക്ക് ഞാൻ അത് വിട്ടുപോയിരുന്നു. സോ വൈറ്റ് ആങ്കിഡേ വരുന്നത് ഫെബ്രുവരിയിലാണ്, പക്ഷെ ഇപ്രാവശ്യം വൈറ്റ് ആങ്കിഡേ വരുന്നത് 6th February ആണ്. ആൻഡ് അതൊരു ട്യൂസ്ഡേ ആണ്. യെസ്. അപ്പം നിങ്ങളെല്ലാവരും മേക്ക് ഷുവർ മൺഡേ ലീവിന് അപ്ലൈ ചെയ്യുക.
അപ്പം
അപ്പൊ നമുക്കൊരു പിന്നെയും ഒരു ചെറിയ ലോങ് ഹോളിഡേ, ഒരു 4 ദിവസം, സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ, ഒരു 8 ദിവസം ലീവില് 4 ദിവസം അടുപ്പിച്ച്. അതെ, അപ്പം അത് ഒരു നിങ്ങൾ ലൈക്ക് ബേസിക്കലി ഞാൻ എനിക്ക് ഞാനത് ഓർത്ത് വെച്ചില്ലായിരുന്നു, പക്ഷേ ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ലീവിന് അപ്ലൈ ചെയ്യണം, സെറ്റ് ചെയ്യണം. യെസ്, എനിക്കൊന്ന് 4 ദിവസത്തെ എനിക്കൊന്ന് ഇപ്പം എല്ലാവരും ഈ വിക്ക് ഹോളിഡേ ഒക്കെ പോയവർ എനിക്കൊന്ന് അത്ര ബിസി ആയിരിക്കില്ല ഇനി എനിക്ക് തോന്നുന്നത് ഈ സ്പോട്ടുകളൊക്കെ.
യെസ്,
എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഡിസംബർ ജാനുവരി
ട്രിപ്പ്
പോകുന്നതിനേക്കാളും ബെറ്റർ ഓഫ് ഒരു ജാനുവരി പകുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി ഫസ്റ്റ് സെക്കൻഡ് വീക്ക് സ്കൂളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വളരെ ക്വയറ്റാണ്. എനിക്കൊന്ന് അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും.
അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് ഇവിടെ അടുത്തൊരു നമ്മുടെ റോളസ്റ്റൺ ലിങ്കൺ ആ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ ഒരു സൺഫ്ലവർ ഫീൽഡ് ഉണ്ട്, ഐ മീൻ ഫാം ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഫെബ്രുവരി ടൈമിലാണ് അത് ഫുള്ളി
വരുന്നത്.
അപ്പം നമുക്ക് റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും, അപ്പം അതൊന്ന് പോയി കാണുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.
എനിക്കൊന്ന് നിങ്ങൾ എല്ലാവരും പോയി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ എനിക്കൊന്ന് ഇനിയിപ്പോൾ ഫോട്ടോസ് വന്നു തുടങ്ങും ഫേസ്ബുക്കിൽ.
നിങ്ങളൊക്കെ എന്ത് ഫോട്ടോസ് എടുത്താലും നിങ്ങൾക്ക് നമസ്തേ കേരള പേജിൽ,
യെസ് നിങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാം, ഞങ്ങളെ ടാഗ് ചെയ്യാം, അപ്പം നമുക്കും കാണാം. യെസ്, അപ്പം അതും ഉണ്ട്. പിന്നെ എന്താണ്, അപ്പൊ ലോങ് വീക്കെൻഡ് വീണ്ടും അടിച്ചു പൊളിക്കുക,
എവിടെയെങ്കിലും
പോകാനുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുക. എനിക്കൊന്ന് ഈ റഷിൽ പോകാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഈ സെയിം ആണ് ഈ 26th ബോക്സിംഗ് ഡേ വരില്ലേ ഇപ്രാവശ്യം. ഞാൻ ആക്ച്വലി ഡ്രസ് മാർട്ടിൽ പോയി, ഡ്രസ് മാർട്ടിൽ കുറേ സ്ഥലത്ത് ഭയങ്കരമായ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്യൂമയിലുണ്ടായിരുന്നു, ACSലുണ്ടായിരുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലും സെയിലുണ്ട്. പക്ഷെ പലയിടത്തേക്കും നമുക്ക് കയറാനായിട്ട് ഭയങ്കര ക്യൂ ആണ്. CKയിലും എല്ലാം സെയിലുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ക്യൂ ആണ്. അപ്പം എനിക്കൊന്ന് ഭയങ്കര ആൾക്കാരും എനിക്കൊന്ന് പ്യൂമയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ഷൂസിൻ്റെ ഒരു പേര് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു അവർ ഭയങ്കര ഒരു കെയോസ് ആയിരുന്നു. പക്ഷെ ഞാനൊരു ഞാനത് അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഞാൻ അതൊക്കെ പോന്നു. പക്ഷെ ഞാനൊരു 3 ദിവസം കഴിഞ്ഞ് 27th or 28th പോയപ്പം ഈ സെയിം പ്രൊമോഷൻ അവിടെ നടക്കുകയാണ്. ഒരാളും ഇല്ല, നല്ല സുഖമായിട്ട് അത് കയറി.
യെസ്,
ഈ 50% ഓഫ് അന്നും ഉണ്ടായിരുന്നു, നമുക്ക് സ്വസ്ഥമായിട്ട് വാങ്ങിക്കാം. സോ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഈ റഷിലേക്ക് പോകുന്നേക്കാളും ചിലപ്പം അത് എനിക്ക് തോന്നുന്നത്. പിന്നെ എസ്പെഷ്യലി നമ്മൾ ട്രിപ്പുകളൊക്കെ പോവാണെങ്കിൽ ഡെഫിനറ്റ്ലി ബെറ്റർ ഓഫ് നമ്മളെ അങ്ങനെ ഒരു ഫുൾ ക്രൗഡ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഓഫ് സീസൺ ആയിരിക്കും ബെറ്റർ ഓഫ്. ഒരു ഫെബ്രുവരി സെക്കൻഡ് വീക്ക് തൊട്ട് അക്കോമഡേഷനും ചീപ്പറാണ്, ആൾക്കാരും കുറവാണ്. സോ സൂപ്പർ ആയിരിക്കും. സോ അപ്പം എന്താണെങ്കിലും നിങ്ങൾ അപ്പം ഈ ലോങ് വീക്കെൻഡ് അടിച്ചോളി. അതെ, ഈ പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും
ഫിറ്റ്നസ്സും ട്രാവലും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കട്ടെ.
അതെ, സൂപ്പർ വർഷം ആയിക്കട്ടെ, എല്ലാവിധ ആശംസകളും.
അതെ, അപ്പം വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ.
യെസ്, സോ ദിസ് ഈസ് RJ AJ ആൻഡ്
RJ രേഷു സൈനിങ് ഓഫ്.
ദിസ് ഷോ ഈസ് പ്രൗഡ്ലി സ്പോൺസർഡ് ബൈ വിബിൻ വർഗീസ് ഈസി സ്ട്രീറ്റ് മോർഗേജസ്, ജിബി തോമസ്, റേ വൈറ്റ് മെട്രോ ആൻഡ്
കോരഞ്ചക്കനുഭൂതി വന്ന് കോരഞ്ചക്കന്റെ കൂടെ പോകാൻ നീലി പെണ്ണിന് ഭൂതി വന്ന് മേലേക്കാവിലെ വേല കാണാൻ കോരഞ്ചക്കനുഭൂതി വന്ന് കോരഞ്ചക്കന്റെ കൂടെ പോകാൻ നീലി പെണ്ണിന് ഭൂതി വന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട പിന്നെ കാതില് കൈതോല തിരുകി വെച്ച് പൂതി കൊണ്ട് മുടി ചീകി വെച്ച് പെണ്ണ് പിന്നെ കാതില് കൈതോല തിരുകി വെച്ച് കല്ലുമാലെ മാറിലണിഞ്ഞ് തുള്ളി ചൊവ്വന പെണ്ണ് നടന്ന് കല്ലുമാലെ മാറിലണിഞ്ഞ് തുള്ളി ചൊവ്വന പെണ്ണ് നടന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടെന്ന് നീലി പെണ്ണിനെ തമ്പ്രാൻ കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി ആടും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കട്ടോണ്ടുപോയി നീലി പെണ്ണിനെ തമ്പ്രാൻ കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി ആടും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കട്ടോണ്ടുപോയി അപ്പോഴും പറഞ്ഞില്ലേ